ഓം ശാന്തി. 7/10/2024. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നു നിങ്ങൾ കുട്ടികളെ കൊടും ബാബ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന്. നിങ്ങൾ കുട്ടികൾ ബാബയെ ക്ഷണിച്ചതും ഇതിനു വേണ്ടി തന്നെയാണ്. ചോദ്യം: നിങ്ങൾ കുട്ടികൾ ഏറ്റവും വലിയ ശില്പിയാണ്, എങ്ങനെ? നിങ്ങളുടെ നിർമ്മിതി എന്താണ്? ഉത്തരം: നമ്മൾ കുട്ടികൾ നിർമ്മാണമാണ് ചെയ്യുന്നത്. അതിലൂടെ മുഴുവൻ ലോകവും പുതിയതായി മാറുന്നു. ഇതിനുവേണ്ടി നമ്മൾ കല്ലോ ഇഷ്ടികയോ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ഓർമ്മയുടെ യാത്രയിലൂടെ പുതിയ ലോകം നിർമ്മിക്കുന്നു. നമുക്ക് സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പുതിയ ലോകത്തിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ തന്നെയാണ് ഇങ്ങനെയുള്ള സ്വർഗത്തിന്റെ അധികാരിയായി മാറും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഗ്രാമങ്ങളിൽ നിന്നും പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ടാകും, നമ്മൾ ശിവബാബയുടെ പാഠശാലയിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും സാധു സന്യാസിമാരുടെ ദർശനം ചെയ്യാൻ അല്ലെങ്കിൽ ശാസ്ത്രം ഏതെങ്കിലും കേൾക്കാനല്ല വരുന്നത്. നമ്മൾ ശിവബാബയുടെ അടുത്തേക്കാണ് പോകുന്നത് എന്നത് നിങ്ങൾക്കറിയാം. ലോകത്തിലുള്ള മനുഷ്യർ കരുതുന്നത് ശിവൻ മുകളിലാണ് ഇരിക്കുന്നത് എന്നാണ്. അവർ ഓർമ്മിക്കുമ്പോൾ കണ്ണുകൾ തുറന്നിരിക്കാറില്ല, അവർ കണ്ണുകൾ അടച്ചാണ് ധ്യാനത്തിലിരിക്കുന്നത്. ശിവലിംഗം കണ്ടിട്ടുണ്ടാകുമല്ലോ. ശിവക്ഷേത്രങ്ങളിൽ ചെന്നാലും ശിവനെ ഓർമ്മിക്കുമ്പോൾ മുകളിലേക്ക് നോക്കും, ഇല്ലെങ്കിൽ ക്ഷേത്രം ഓർമ്മ വരും. പലരും പിന്നീട് കണ്ണുകൾ അടച്ചിരിക്കും. ദൃഷ്ടി ഏതെങ്കിലും നാമരൂപത്തിലേക്ക് പോയാൽ തന്റെ സാധനം മുറിയും എന്ന് കരുതുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മളും ശിവബാബയെ ഓർമ്മിക്കുമായിരുന്നു. ചിലർ കൃഷ്ണനെ ഓർമ്മിക്കും, ചിലർ രാമനെ ഓർമ്മിക്കും, എന്നാൽ ചിലർ തന്റെ ഗുരുവിനെയായിരിക്കും ഓർമ്മിക്കുന്നത്. ഗുരുവിന്റെ ചെറിയ ലോക്കറ്റ് നിർമ്മിച്ചത് ധരിക്കുന്നു. ഗീതയുടെയും വളരെ ചെറിയ ലോക്കറ്റ് നിർമ്മിച്ച് ധരിക്കുന്നു. ഭക്തി മാർഗത്തിൽ എല്ലാം ഇങ്ങനെ തന്നെയാണ്. വീട്ടിലിരുന്നും ഓർമ്മിക്കും, ഓർമ്മയിൽ യാത്രകൾ നടത്തുകയും ചെയ്യും. ചിത്രം വീട്ടിൽ വെച്ചും പൂജ ചെയ്യാൻ സാധിക്കും. എങ്കിലും ഇത് ഭക്തിയിലെ ആചാരമാണ്. ജന്മജന്മാന്തരങ്ങളായി യാത്രകൾ നടത്തുന്നു, 4 ധാമങ്ങളുടെ യാത്ര നടത്തുന്നു. 4 ധാമങ്ങൾ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, 4 ഭാഗത്തും ചുറ്റിക്കറങ്ങുന്നു. ഭക്തിമാർഗം ആരംഭിക്കുമ്പോൾ ഒരാളുടെ മാത്രം ഭക്തിയായിരുന്നു ചെയ്തിരുന്നത്. അതിനെയാണ് അവ്യഭിചാരി ഭക്തി എന്ന് പറയുന്നത്. സദോപ്രധാനമായിരുന്നു, എന്നാൽ ഈ സമയത്ത് സമോപ്രധാനമാണ്. ഭക്തിയും വ്യഭിചാരിയായി അനേകം പേരെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. തമോപ്രധാനമായ 5 തത്വങ്ങളാൽ നിർമ്മിതമായ ശരീരത്തെയും പൂജിക്കുന്നു. അതിനാൽ ഇത് തമോപ്രധാനമായ ഭൂതങ്ങളുടെ പൂജയാണ്. പക്ഷേ ഈ കാര്യങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? തീർച്ചയായും ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിയോഗം എവിടെയെല്ലാമോ അലയുന്നു. ഇവിടെ നിങ്ങൾ കുട്ടികൾക്ക് തന്റെ കണ്ണുകൾ അടച്ചിരുന്ന് ശിവബാബയെ ഓർമ്മിക്കേണ്ടതില്ല. അറിയാം, ബാബ വളരെ വളരെ ദൂരദേശത്ത് വസിക്കുന്നതാണ്. ബാബ വന്ന് കുട്ടികൾക്ക് ശ്രീമതം നൽകുന്നു. ശ്രീമതത്തിലൂടെ നടക്കുമ്പോൾ മാത്രമാണ് ശ്രേഷ്ഠ ദേവതയാകും. ദേവതകളുടെ മുഴുവൻ രാജധാനിയും സ്ഥാപിക്കപ്പെടുകയാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്റെ ദേവീ ദേവതാ രാജ്യം സ്ഥാപിക്കുകയാണ്. അത് എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ഇതിനു മുമ്പ് അറിയുമായിരുന്നോ? ഇപ്പോൾ അറിയാം. ബാബ വന്ന് നമ്മുടെ അച്ഛനാണ്, ടീച്ചറായി മാറി പഠിപ്പിക്കുന്നുമുണ്ട്. മാത്രമല്ല, പിന്നീട് സദ്ഗതി നൽകി കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഗുരുക്കന്മാർ ആരുടെയും സദ്ഗതി ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു, ബാബ ഒരേയൊരു അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ബാബയിൽ നിന്ന് സമ്പത്ത് ലഭിക്കും. സദ്ഗുരു പഴയ ലോകത്തിൽ നിന്ന് പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഈ കാര്യങ്ങൾ വളരെ പ്രായം ചെന്ന മാതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്ക് മുഖ്യമായ കാര്യം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ശിവബാബയെ ഓർമ്മിക്കുക എന്നതാണ്. നമ്മൾ ശിവബാബയുടെ കുട്ടികളാണ്. നമുക്ക് ബാബ സ്വർഗത്തിന്റെ സമ്പത്ത് നൽകും. വൃദ്ധരായ മാതാക്കൾക്ക് പിന്നീട് ഇങ്ങനെ തത്തയുടെ ഭാഷയിലിരുന്ന് മനസ്സിലാക്കി കൊടുക്കണം. ബാബയിൽ നിന്ന് സമ്പത്തെടുക്കാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. മരണം മുന്നിൽ നിൽക്കുകയാണ്. പഴയ ലോകം തീർച്ചയായും പിന്നീട് പുതിയതാകും, പുതിയത് പഴയതുമാകും. വീട് നിർമ്മിക്കാൻ കുറച്ച് സമയമേ വേണ്ടു, എന്നാൽ അത് പഴയതാകാൻ 100 വർഷമെടുക്കും. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ പഴയ ലോകം ഇപ്പോൾ വിനാശമാകണം. ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം 5000 വർഷങ്ങൾക്ക് ശേഷവും നടക്കും. ഈ കാര്യങ്ങൾ പ്രായമായവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത് ബ്രാഹ്മണിമാരുടെ ജോലിയാണ്. അവർക്ക് ഒരു വാക്ക് തന്നെ ധാരാളമാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കും. നിങ്ങൾ ആത്മാക്കൾ പരംധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നീട് ഇവിടെ വന്ന് ശരീരമെടുത്ത് പാർട്ട് അഭിനയിക്കുന്നു. ആത്മാവ് ഇവിടെ സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും പാർട്ട് അഭിനയിക്കുന്നു. പ്രധാന കാര്യം ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, ഒപ്പം സുഖധാമത്തെ ഓർമ്മിക്കും. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പാപം ഇല്ലാതാകും. വൃദ്ധകൾ ആശ്ചര്യചകിതരാണ്. സത്സംഗങ്ങളിൽ ചെന്ന് കഥകൾ കേൾക്കുന്നു. അവർക്ക് പിന്നീട് ഇടയ്ക്കിടെ ബാബയുടെ ഓർമ്മ ഉണർത്തണം. സ്കൂളിൽ പഠിപ്പാണ് നടക്കുക, അല്ലാതെ കഥകൾ കേൾക്കാറില്ല. ഭക്തിമാർഗത്തിൽ നിങ്ങൾ അനേകം കഥകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. മോശമായ ലോകത്തിൽ നിന്നും പുതിയ ലോകത്തിലേക്ക് പോകാൻ സാധിക്കില്ല. മനുഷ്യർക്ക് രചയിതാവായ ബാബയെയോ രചനയെയോ അറിയുന്നില്ല. ഇതുമല്ല സത്യം, ഇതുമല്ല സത്യം എന്ന് പറയുന്നു. നിങ്ങൾക്ക് മുമ്പ് അറിയില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഭക്തിമാർഗത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെയധികം പേരുടെ വീട്ടിൽ മൂർത്തികളുണ്ടാകും. സാധനം അത് തന്നെയാണ്. ചില ഭർത്താക്കന്മാർ പത്നിയോട് പറയും, നീ വീട്ടിൽ മൂർത്തി വെച്ച് പൂജ ചെയ്യും, കഷ്ടപ്പെട്ട് പുറത്തു പോകുന്നത് എന്തിനാണ്? പക്ഷെ അവർക്ക് ഭാവനയുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, തീർത്ഥയാത്രകൾ നടത്തുക അർത്ഥം ഭക്തിമാർഗത്തിൽ അലങ്ങി തിരിഞ്ഞ് ക്ഷീണിതരാവുക. അനേകം തവണ നിങ്ങൾ 84 ജന്മത്തിന്റെ ചക്രം കറങ്ങിയിട്ടുണ്ട്. സത്യത്രേതായുഗങ്ങളിൽ ഒരു യാത്രയും ഉണ്ടാകില്ല, അവിടെ ക്ഷേത്രങ്ങളൊന്നും ഉണ്ടാകില്ല. ഈ യാത്രകളെല്ലാം ഭക്തിമാർഗത്തിലാണ് ഉണ്ടാവുക. ജ്ഞാനമാർഗത്തിൽ ഇതൊന്നും ഉണ്ടാകില്ല. അതിനെ ഭക്തി എന്നാണ് വിളിക്കുന്നത്. ജ്ഞാനം നൽകാൻ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. സദ്ഗതി ദാതാവ് ഒരേയൊരു ബാബയാണ്. ശിവ ബാബ ഞങ്ങളെ പതിതമായിരിക്കുന്നു, ഞങ്ങളെ വന്ന് പാവനമാക്കി മാറ്റൂ എന്നാണ് വിളിച്ചിരുന്നത്. ഭക്തിമാർഗത്തിൽ ചതുപ്പു നിലത്തിൽ കഴുത്തുവരെ മുങ്ങിയിരിക്കുകയാണ്. കുടുങ്ങിയതിനു ശേഷം പിന്നീട് നിലവിളിക്കുന്നു. ലൗകിക കാര്യങ്ങളാകുന്ന ചതുപ്പു നിലത്തിൽ പൂർണമായും കുടുങ്ങിയിരിക്കുന്നു. ഏണിപ്പടി താഴേക്ക് ഇറങ്ങി ഇറങ്ങി വന്ന് കുടുങ്ങിപ്പോയി. ആർക്കും ഒന്നും അറിയുന്നില്ല. അതിനാലാണ് ബാബ പറയുന്നത്, ബാബ ഞങ്ങളെ രക്ഷിക്കൂ. ബാബയ്ക്ക് ഡ്രാമ അനുസരിച്ച് വരേണ്ടി വരുന്നു. ബാബ പറയുന്നു, ഞാൻ രക്ഷകനാണ്. ഇവർ എല്ലാവരെയും ചെളിക്കുണ്ടിൽ നിന്നും പുറത്തെടുക്കുന്നു. ഇതിനെ കൊടും പാപമുള്ള നരകം എന്നാണ് പറയുന്നത്, രൗരവ നരകം എന്നുകൂടെ പറയും. ഇത് ബാബ മനസ്സിലാക്കി തരികയാണ്. അവർ ഇത് അല്പമെങ്കിലും അറിയുന്നുണ്ടോ? നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ബാബയെ വിളിച്ചിരുന്നത്? സാധാരണ വിവാഹത്തിനോ അതുപോലെയുള്ള ആഘോഷങ്ങൾക്കോ ആണ് ക്ഷണിക്കാറുള്ളത്. ഇപ്പോൾ ബാബ പറയുന്നു, അല്ലയോ, ഇപ്പോൾ നിങ്ങളോട് ബാബ പറയുകയാണ്, ഈ രാവണന്റെ പഴയ ലോകത്തിൽ നിന്ന് മടങ്ങും. നിങ്ങൾ ഇതിൽ മുങ്ങിക്കിടക്കുകയാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഇതിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കില്ല. ദൂരദേശത്ത് വസിക്കുന്ന ശിവബാബ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് രാവണന്റെ ദേശമാണ്. എല്ലാവരുടെയും ആത്മാവ് തമോ പ്രധാനമായിരിക്കുന്നു. അതിനാലാണ് വന്ന് പാവനമാക്കി മാറ്റൂ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. പതിത പാവന സീതാറാം എന്നും വിളിക്കുന്നു. അവർ പവിത്രമായിരിക്കുന്നു എന്നല്ല, ഈ ലോകം തന്നെ പതിതമാണ്, രാവണ രാജ്യമാണ്, ഇതിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നു. പിന്നീട് ഈ ക്ഷണം നൽകി ബാബ വന്ന് ഞങ്ങളെ ഈ കൊടും പാപ നരകത്തിൽ നിന്ന് രക്ഷിക്കും. അതിനാലാണ് ബാബ വന്നിരിക്കുന്നത്. നിങ്ങളുടെ എത്ര അനുസരണയുള്ള സേവകനാണ് ബാബ. ഡ്രാമയിൽ നിങ്ങൾ കുട്ടികൾ അപാര ദുഃഖം കണ്ടു. സമയം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് അടുത്ത സെക്കൻഡ് പോലെയല്ല. ഇപ്പോൾ ബാബ നിങ്ങളെ ലക്ഷ്മി നാരായണനാക്കി മാറ്റുകയാണ്. പിന്നീട് നിങ്ങൾ അരക്കൽപ്പം രാജ്യം ഭരിക്കും. ഇത് സ്മൃതിയിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. മരണം ആരംഭിച്ചാൽ മനുഷ്യർ പരിഭ്രാന്തരാകും. അല്പസമയം കൊണ്ട് എന്ത് സംഭവിക്കും? ചിലർക്ക് ശബ്ദം കേട്ട് തന്നെ ഹൃദയാഘാതമുണ്ടാകും. എങ്ങനെ മരിക്കും എന്ന കാര്യം ചോദിക്കുകയേ വേണ്ട. നോക്കൂ, വളരെയധികം വൃദ്ധരായ മാതാക്കൾ വന്നിട്ടുണ്ട്. പാവങ്ങൾക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. തീർത്ഥയാത്രകൾക്ക് പോകുമ്പോൾ ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ ഞാനും വരാം എന്ന് പറയാറില്ലേ? അതുപോലെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഭക്തി മാർഗത്തിലെ തീർത്ഥയാത്ര എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താഴെ ഇറങ്ങുക എന്നാണ്. തമോ പ്രധാനമായി മാറുക എന്നതാണ്. വലുതിലും വലിയ യാത്ര നിങ്ങളുടേതാണ്. നിങ്ങൾ പതിത ലോകത്തിൽ നിന്നും പാവന ലോകത്തിലേക്ക് പോകുന്ന യാത്രയാണ് നടത്തുന്നത്. അതിനാൽ ഈ കുട്ടികൾക്ക് ശിവബാബയുടെ എന്തെങ്കിലും ഓർമ്മ ഉണർത്തിക്കൊടുക്കൂ. ശിവബാബയുടെ പേര് ഓർമ്മയുണ്ടോ? കുറച്ചെന്തെങ്കിലും കേട്ടാൽ തന്നെ സ്വർഗത്തിലേക്ക് വരും. ഈ ഫലം തീർച്ചയായും ലഭിക്കണം. ബാക്കി പദവി പഠിപ്പിലൂടെയാണ്. അതിൽ വളരെ വ്യത്യാസമുണ്ടാകും. ഉയർന്നതിലും ഉയർന്നത്, അല്ലെങ്കിൽ കുറഞ്ഞതിലും കുറഞ്ഞത്, രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പ്രധാനമന്ത്രി എവിടെ? സേവകർ എവിടെ? രാജധാനിയിൽ നമ്പർ വൈസ് ആയിരിക്കും. സ്വർഗത്തിലും രാജധാനി ഉണ്ടാകും. പക്ഷേ അവിടെ പാപാത്മാക്കളും അഴുക്ക് നിറഞ്ഞ വികാരികളും ഉണ്ടാകില്ല. അത് നിർവികാരി ലോകമാണ്. നിങ്ങൾ പറയും ഞങ്ങൾ എന്തായാലും ഈ ലക്ഷ്മി നാരായണന്മാരായി മാറും. നിങ്ങൾ കൈ ഉയർത്തുന്നത് കണ്ട് വൃദ്ധരായ മാതാക്കളും കൈ ഉയർത്തും. ഒന്നും മനസ്സിലാക്കിയിട്ടല്ല. എന്നാലും ബാബയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്വർഗത്തിലേക്ക് പോകും. പക്ഷെ എല്ലാവരും ഇങ്ങനെയായി മാറില്ല. പ്രജകളും ഉണ്ടാകും. ബാബ പറയുന്നു, ഞാൻ ഏഴകളുടെ തോഴനാണ്. അതിനാൽ ബാബ പാവങ്ങളെ കണ്ട് സന്തോഷിക്കുന്നു. എത്ര വലിയ ധനികനും ആവട്ടെ, കോടിപതി ആവട്ടെ, അവരിലും ഉയർന്നവരായിരിക്കും. അവർ അതും 21 ജന്മങ്ങളിലേക്ക്. ഇത് നല്ലതാണ്. വൃദ്ധരായ മാതാക്കളെ കാണുമ്പോൾ പിന്നെയും ബാബയ്ക്ക് സന്തോഷമാണ്. കാരണം കൃഷ്ണപുരിയിലേക്ക് പോകുമല്ലോ. ഇത് രാവണപുരിയാണ്. ആരാണോ നല്ല രീതിയിൽ പഠിക്കുന്നത് അവർ കൃഷ്ണനെ മടിയിൽ ഉറക്കും. പ്രജകൾക്ക് ഉള്ളിലേക്ക് വരാൻ സാധിക്കുമോ? അവർ എപ്പോഴെങ്കിലും കാണുകയേ ചെയ്യൂ. എങ്ങനെയാണോ പോപ്പിനെ കാണുന്നത്? ജനലിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി ദർശനം ചെയ്യും. പക്ഷെ അവര് എന്ത് ദർശനം ചെയ്യാനാണ്? സദാ പാവനമായിരിക്കുന്നത് ഒരേയൊരു ബാബ മാത്രമാണ്. ആ ബാബയാണ് വന്ന് നിങ്ങളെ പാവനമാക്കുന്നത്, മുഴുവൻ വിശ്വത്തെയും സദോ പ്രധാനമാക്കി മാറ്റുന്നത്. അവിടെ ഈ 5 ഭൂതങ്ങൾ ഉണ്ടാകില്ല. 5 തത്വങ്ങളും സദോ പ്രധാനമായിരിക്കും. നിങ്ങളുടെ അടിമയായി മാറും. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ചൂട് ഒരിക്കലും അവിടെ ഉണ്ടാകില്ല. 5 തത്വങ്ങളും നിയമം അനുസരിച്ച് നടക്കും. അകാല മൃത്യു ഉണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോവുകയാണ്. അതിനാൽ നരകത്തിൽ നിന്നും ബുദ്ധിയോഗം വേർപെടുത്തണം. എങ്ങനെയാണോ പുതിയ വീട് നിർമ്മിക്കുമ്പോൾ പഴയതിൽ നിന്നും ബുദ്ധി മാറുന്നത്, അതുപോലെ ബുദ്ധി പുതിയതിലേക്ക് പോകും. എന്നാൽ ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പുതിയ ലോകത്തിന്റെ സ്ഥാപനം നടക്കുകയാണ്. പഴയതിന്റെ വിനാശമുണ്ടാകണം. പുതിയ ലോകമായ സ്വർഗം നിർമ്മിക്കുന്നവർ നിങ്ങളാണ്. നിങ്ങൾ വളരെ നല്ല ശില്പികളാണ്. തനിക്കായി സ്വർഗം നിർമ്മിക്കുകയാണ്. എത്ര വലിയ നല്ല നിർമ്മാണമാണിത്! ഓർമ്മയുടെ യാത്രയിലൂടെ പുതിയ ലോകമായ സ്വർഗം നിർമ്മിക്കുന്നു. കുറച്ച് ഓർമ്മിച്ചാൽ മതി, സ്വർഗത്തിലേക്ക് വരും. നിങ്ങൾ ഗുപ്തവേഷത്തിൽ തന്റെ സ്വർഗം നിർമ്മിക്കുകയാണ്. അറിയാം, നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോയി സ്വർഗത്തിൽ വസിക്കും. അതിനാൽ ഇങ്ങനെയുള്ള പരിധിയില്ലാത്ത അച്ഛനെ മറക്കാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ രാജധാനി സ്ഥാപിക്കുന്നതിനായി പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഈ രാവണന്റെ രാജധാനി നശിക്കാനുള്ളതാണ്. അപ്പോൾ ഉള്ളിൽ എത്ര സന്തോഷമുണ്ടാകണം. നമ്മൾ ഈ സ്വർഗം അനേകം തവണ നിർമ്മിച്ചിട്ടുണ്ട്. രാജധാനി നേടി, പിന്നീട് നശിച്ചപ്പെടുത്തി. ഇതും ഓർമ്മിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ സ്വർഗത്തിലെ അധികാരികളായിരുന്നു. ബാബ നമ്മളെ ഇങ്ങനെയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ബാബയെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ പാപം ഭസ്മമാകും. എത്ര സഹജമായ രീതിയിലാണ് നിങ്ങൾ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്. പഴയ ലോകത്തിന്റെ വിനാശത്തിനായി എത്ര സാധനങ്ങളാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിക്ഷോഭം, മിസൈലുകൾ മുതലായവയിലൂടെ മുഴുവൻ പഴയ ലോകവും നശിക്കും. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠമത നൽകുവാൻ, ശ്രേഷ്ഠമായ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുവാൻ. അനേകം തവണ നിങ്ങൾ ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാൽ ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം, അനേകം തവണ രാജ്യം നേടി പിന്നീട് നഷ്ടപ്പെടുത്തി. ഇത് ബുദ്ധിയിൽ കറങ്ങിക്കൊണ്ടിരിക്കണം. ഒപ്പം മറ്റുള്ളവരെ ഈ കാര്യങ്ങൾ കേൾപ്പിക്കുകയും വേണം. ലോകത്തിലെ കാര്യങ്ങളിൽ സമയം കളയരുത്. ബാബയെ ഓർമ്മിക്കൂ, സ്വദർശന ചക്രധാരിയായി മാറും. ഇവിടെ കുട്ടികൾ നല്ല രീതിയിൽ കേട്ട് പിന്നീട് നല്ലപോലെ അയവിറക്കണം. ബാബ എന്താണ് കേൾപ്പിച്ചത് എന്നത് കൈവള്ളയിലാണ് ബാബ സ്വർഗം കൊണ്ടുവന്നിരിക്കുന്നത്. അത് തീർച്ചയായും ഓർമ്മിക്കണം. പവിത്രമായി മാറണം. പവിത്രമായി മാറിയില്ലെങ്കിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടതായി വരും. പദവിയും വളരെ ചെറുതാകും. സ്വർഗത്തിൽ ഉയർന്ന പദവി നേടണമെങ്കിൽ നല്ല രീതിയിൽ ധാരണ ചെയ്യും. ബാബ വളരെ സഹജമായ വഴിയാണ് പറഞ്ഞു തരുന്നത്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അത് നല്ല രീതിയിൽ കേട്ട് പിന്നീട് അയവിറക്കണം. ലോകകാര്യങ്ങളിൽ തന്റെ സമയത്തെ പാഴാക്കരുത്. രണ്ട്, ബാബയെ ഓർമ്മിക്കുന്നതിനായി കണ്ണുകൾ അടച്ചിരിക്കരുത്. ശ്രീകൃഷ്ണന്റെ രാജധാനിയിൽ വരുന്നതിനായി പഠിപ്പ് നല്ല രീതിയിൽ പഠിക്കണം. വരദാനം മനസ്സിനെയും ബുദ്ധിയെയും പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി കൂടിക്കാഴ്ചയുടെ മേള ആഘോഷിക്കുന്ന കുഴപ്പങ്ങളിൽ നിന്ന് മുക്തരായി ഭവിക്കട്ടെ. പല കുട്ടികളും ഇങ്ങനെ ചിന്തിക്കുന്നു, ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചാൽ ഞങ്ങളുടെ അവസ്ഥയും സേവനവും നന്നാവുമായിരുന്നു. പക്ഷെ പ്രശ്നങ്ങൾ പർവ്വതത്തെ പോലെയാണ്, പർവ്വതം മാറിത്തരികയില്ല. മറിച്ച് എവിടെ പ്രശ്നങ്ങളുണ്ടോ അവിടെ നിന്ന് തങ്ങളുടെ മനോബുദ്ധിയെ മാറ്റൂ. അതായത്, പറക്കുന്ന കലയിലൂടെ പ്രശ്നങ്ങളാകുന്ന പർവ്വതത്തെയും മറികടന്നു പോകും. എങ്കിൽ പർവ്വതവും താങ്കൾക്ക് സഹജമായി അനുഭവപ്പെടും. പ്രശ്നങ്ങളുടെ ലോകത്തിൽ പ്രശ്നങ്ങൾ വരിക തന്നെ ചെയ്യും. താങ്കൾ മുക്തമായിരിക്കൂ എങ്കിൽ കൂടിക്കാഴ്ച ആഘോഷിക്കാൻ സാധിക്കും. ശ്ലോകൻ: ഈ പരിധിയില്ലാത്ത നാടകത്തിൽ ഹീറോ പാർട്ട് അഭിനയിക്കുന്നവർ തന്നെയാണ് ഹീറോ പാർട്ടുധാരികൾ. ഓം ശാന്തി.